Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സഭാദർശനം എന്ന പരമ്പരയും കേൾക്കാം. വാർത്തകൾ. മധ്യപൂർവദേശത്ത് നീതിപൂർവകവും ശാശ്വതവുമായ സമാധാനത്തിനുള്ള പ്രായോഗികവും ഉചിതവുമായ ഏകമാർഗം ഇസ്രായേലിന്റെയും പലസ്തീന്റെയും സുരക്ഷിതവും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതും ആയ അതിർത്തികളെ അടിസ്ഥാനമാക്കിയുള്ള ദ്വിരാഷ്ട്ര പരിഹാരമാണെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഗബ്രിയേലെ കാച്ച. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിന്റെ സമാധാനപരമായ പരിഹാരം, ദ്വിരാഷ്ട്ര പരിഹൃതിയുണ്ടാക്കൽ എന്നിവയ്ക്കായുള്ള ഉന്നതതല അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ജൂലൈ 28 മുതൽ 30 വരെ അമേരിക്കൻ ഐക്യനാടുകളിൽ ന്യൂയോർക്കിൽ നടന്ന പൊതുചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകനായ ആർച്ച് ബിഷപ്പ് ഗബ്രിയേലെ കാച്ച. ശക്തിയാണ് സമാധാനത്തിനുള്ള മുൻവ്യവസ്ഥയെന്ന് പലപ്പോഴും കരുതുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സമ്മേളനം ക്ഷമയോടുകൂടിയതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സംഭാഷണത്തിലൂടെ മാത്രമേ നീതിയുക്തവും നിലനിൽക്കുന്നതുമായ സംഘർഷപരിഹാരം കൈവരിക്കാൻ കഴിയൂ എന്നതിന്റെ ഒരു തീവ്രമായ ഓർമ്മപ്പെടുത്തലായി പരിണമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ദ്വിരാഷ്ട്ര പരിഹാരമെന്ന വീക്ഷണത്തെ പിന്തുണയ്ക്കുന്നതായ നടപടികൾ പരിശുദ്ധ സിംഹാസനം ഇതിനകം സ്വീകരിച്ചിട്ടുള്ളതനുസ്മരിച്ച ആർച്ച് ബിഷപ്പ് കാച്ച 1993 മൌലിക ഉടമ്പടിയിലൂടെ ഇസ്രായേൽ രാഷ്ട്രത്തെയും 2015 സമഗ്ര കരാറിലൂടെ പലസ്തീൻ രാഷ്ട്രത്തെയും പരിശുദ്ധ സിംഹാസനം ഔദ്യോഗികമായി അംഗീകരിച്ചത് ഇതിന് ഉപോദ്ബലകമായി ചൂണ്ടിക്കാട്ടി. സ്വയം നിർണയാവകാശം ഉൾപ്പെടെയുള്ള പലസ്തീൻ ജനതയുടെ അനിഷേധ്യമായ അവകാശങ്ങൾ പരിശുദ്ധ സിംഹാസനം ഉയർത്തിപ്പിടിക്കുന്നുവെന്നും സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാഷ്ട്രത്തിനുള്ളിൽ സ്വാതന്ത്ര്യത്തിലും സുരക്ഷയിലും അന്തസ്സിലും ജീവിക്കാനുള്ള അവരുടെ ന്യായമായ അഭിലാഷങ്ങളെ പരിശുദ്ധ സിംഹാസനം പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവരും യഹൂദരും മുസ്ലിങ്ങളും ഒരുപോലെ വിശുദ്ധ നഗരമായി കരുതുന്ന ജെറുസലേമിന് രാഷ്ട്രീയ വേർതിരിവുകളെ ഉല്ലംഘിക്കുന്നതും അതിന്റെ അദ്വിതീയമായ തനിമ കാത്തുപരിപാലിക്കുന്നതുമായ പദവി ആവശ്യമാണെന്നും ആർച്ച് ബിഷപ്പ് കാച്ച വ്യക്തമാക്കി. കഴിഞ്ഞ 7 ഒക്ടോബർ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ഭീകരാക്രമണത്തെ പരിശുദ്ധ സിംഹാസനം ശക്തമായി അപലപിച്ചതനുസ്മരിച്ച അദ്ദേഹം ഭീകരപ്രവർത്തനത്തിന് ഒരിക്കലും ന്യായീകരണമില്ലെന്ന് പ്രസ്താവിച്ചു. ആഫ്രിക്കൻ നാടായ അങ്കോളയിൽ ഇന്ധനവില ഉയർത്തുന്നതിനുള്ള സർക്കാർ തീരുമാനത്തിനെതിരായ ജനങ്ങളുടെ പ്രതിഷേധം അക്രമാസക്തമായതിൽ അന്നാട്ടിലെ കത്തോലിക്ക മെത്രാൻമാർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. വിലക്കയറ്റത്തിനെതിരെ ജൂലൈ 28 തിങ്കളാഴ്ച തലസ്ഥാന നഗരിയായ ലുവാണ്ടയിൽ ആരംഭിച്ച പ്രക്ഷോഭണം അക്രമാസക്തമാകുകയും 20 ലേറെ പേരുടെ ജീവൻ അപഹരിക്കുകയും 200 പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അങ്കോള സാവോത്തോമെ കത്തോലിക്ക മെത്രാൻ സംഘം ആശങ്ക അറിയിച്ചത്. ദാരിദ്ര്യവും കഷ്ടപ്പാടും എത്ര തന്നെയായാലും പൊതുമുതൽ നശിപ്പിക്കുകയും ക്രമസമാധാനം തകർക്കുകയും ചെയ്യുന്ന ഇത്തരം നടപടികൾ അംഗീകരിക്കാനാകില്ലെന്ന് ഈ മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷൻ ജോസേ മനുവേൽ ഇംബമ്പ പ്രതികരിച്ചു. ഇത്തരം നടപടികൾ കുടുംബങ്ങളുടെ സാമൂഹ്യ സുസ്ഥിതിയെയും പൊതുസ്വകാര്യ സ്വത്തിനെയും അപകടത്തിലാക്കുമെന്നും അവസ്ഥ സാധാരണഗതിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് സംഭാഷണത്തിന്റെ പാത അവലംബിക്കേണ്ടത് അടിയന്തരമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷങ്ങൾക്ക് ഇരകളായവർക്കും അതിൽ മുറിവേറ്റവർക്കുമൊപ്പമുള്ള യാത്ര മെത്രാൻ എന്ന നിലയിൽ താൻ തുടരുകയും സത്യം ശ്രവിക്കപ്പെടുന്നതുവരെ സ്വരമുയർത്തുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് ദക്ഷിണ സുഡാനിലെ തൊമ്പൂറോ യാംബിയോ രൂപതയുടെ മെത്രാൻ ബറാനി എദ്വാർദോ ഹീബറോ കുസാല 2023 ദക്ഷിണ സുഡാനിലെ സൈന്യവും അർദ്ധസൈനിക വിഭാഗം RSFഉം തമ്മിൽ നടന്ന പോരാട്ടത്തിന് ഇരകളായവരെ അനുസ്മരിക്കുന്ന രക്തസാക്ഷി ദിനം ജൂലൈ 30 ആചരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് സമാധാനത്തിനുവേണ്ടിയുള്ള മതാന്തര സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ അദ്ദേഹം ഫീദസ് വാർത്താ ഏജൻസിയോട് ഇപ്രകാരം പറഞ്ഞത്. ആഫ്രിക്കയുടെ പടിഞ്ഞാറും മധ്യത്തിലുമുള്ള നാടുകളിൽ ഛർദ്ദ്യാതിസാരം അഥവാ കോളറ പടർന്നു പിടിക്കുന്നു. ആ ഭൂഖണ്ഡത്തിലെ 12 നാടുകളിലാണ് കോളറ പടരുന്നത്. ഈ പകർച്ചവ്യാധി 80,000 കുട്ടികളെ വലിയ അപകടത്തിലാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് ആശങ്ക പ്രകടിപ്പിക്കുന്നു. കോംഗോ പ്രജാധിപത്യ റിപ്പബ്ലിക്കിലും നൈജീരിയയിലുമാണ് പ്രധാനമായും ഛർദ്ദ്യാതിസാരം പടർന്നു പിടിച്ചിരിക്കുന്നത്. ഇത് സമീപ നാടുകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രോഗസംക്രമണം തടയുന്നതിന് അടിയന്തരവും തീവ്രവുമായ നടപടികൾ ആവശ്യമാണെന്ന് യൂണിസെഫ് പറയുന്നു. വാർത്തകൾ കഴിഞ്ഞു.
ഇനി സഭാദർശനം പരിപാടി കേൾക്കാം. ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനമായ ദിലക്സിത് നോസിന്റെ 92 മുതൽ 101 വരെയുള്ള ഖണ്ഡികകളെക്കുറിച്ചുള്ള ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്. ജീവൻ നിലനിർത്തുന്നതിനായി വായുവിനോടൊപ്പം അവശ്യ ഘടകമായ ഒന്നാണ് ജലം. ദൈനംദിന ജീവിതത്തിൽ ജലം ഒഴിച്ചു നിർത്തിയുള്ള സമയത്തെപ്പറ്റി ചിന്തിക്കുക പോലും അസാധ്യമാണ്. ഇപ്രകാരം സമൂഹ ജീവിതത്തിൽ ജലത്തിന് നൽകുന്ന അമൂല്യത വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പല ഏടുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. തന്റെ ഹൃദയത്തിൽ നിന്നും മനുഷ്യരാശിയിലേക്ക് ചൊരിഞ്ഞ കാരുണ്യത്തിന്റെ നീരുറവയാണ് ഇക്കഴിഞ്ഞ 2000 വർഷങ്ങളായി കത്തോലിക്കാ സഭയെ താങ്ങി നിർത്തുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ വെള്ളത്തിനുമീതെ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നു. ഇത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ജലത്തിനുള്ള പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. ബൈബിളിൽ ജലം ശുദ്ധീകരണത്തിന്റെ പ്രതീകമായി പലപ്പോഴും ഉപയോഗിക്കുന്നത് നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ പാപങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ശുദ്ധീകരിക്കുവാൻ പലപ്പോഴും ജലം ഉപയോഗിച്ചിരുന്നുവെന്നതിന് ലേവ്യരുടെ പുസ്തകം സാക്ഷ്യം നൽകുന്നു. പുതിയ നിയമത്തിൽ ജലത്തിലുള്ള സ്നാനം പാപങ്ങളിൽ നിന്നുള്ള മാനസാന്തരത്തെയും ക്രിസ്തുവുമായുള്ള ഐക്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. സ്നാപക യോഹന്നാൻ ജലമുപയോഗിച്ചുകൊണ്ടാണ് ജോർദാൻ നദിക്കരയിൽ സ്നാനം നൽകിയിരുന്നതെന്ന് വചനം പറയുന്നു. അതുപോലെ തന്നെ ജലമുപയോഗിച്ച് യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് താഴ്മയുടെയും ശുദ്ധീകരണത്തിന്റെയും അടയാളമായിട്ടാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജലം ജീവന്റെ പ്രതീകമാണ്. സമരിയാക്കാരി സ്ത്രീക്ക് ജീവന്റെ ജലം വാഗ്ദാനം ചെയ്തുകൊണ്ട് അത് കുടിക്കുന്നവർക്ക് പിന്നെ ദാഹിക്കുകയില്ലെന്നും നിത്യജീവനു വേണ്ടിയുള്ള നീരുറവയായി അത് മാറുമെന്നും യേശു പറയുന്നു. സങ്കീർത്തനങ്ങളിൽ ദാവീദ് ദൈവത്തെ ജീവജലത്തിന്റെ ഉറവ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആരെങ്കിലും എന്നിൽ വിശ്വസിച്ചാൽ തിരുവെഴുത്തു പറയുന്നതുപോലെ അവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നാണ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് യേശു പറയുന്നത്. അവസാനം തന്റെ വിലാപ്പുറത്ത് കുത്തിയ പടയാളിക്കും തന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നും നിത്യജീവന്റെയും രക്ഷയുടെയും ജലം പ്രദാനം ചെയ്തുകൊണ്ടാണ് യേശു അത്ഭുതം പ്രവർത്തിക്കുന്നത്. ജലം ബൈബിളിൽ ഒരു ഭൌതിക വസ്തു എന്നതിലുപരി ആത്മീയവും പ്രതീകാത്മകവുമായ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇത് ദൈവത്തിന്റെ ശക്തിയെയും സ്നേഹത്തെയും നീതിയെയും മനുഷ്യവർഗത്തോടുള്ള ഇടപെടലുകളെയും ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രതീകാത്മകമായി ജലത്തെ വിശുദ്ധ ഗ്രന്ഥം എടുത്തു പറയുന്നതാണ് ദിലക്സിത് നോസിന്റെ ഈ ഖണ്ഡികകളിലൂടെ ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത്. 92 ഖണ്ഡിക മുതൽ ജലത്തിന്റെ ആത്മീയ പ്രതീകാത്മകതയെയാണ് പാപ്പ എടുത്തു പറയുന്നത്. പാനീയം പ്രദാനം ചെയ്യുന്ന സ്നേഹം എന്നുള്ളതാണ് ഈ ഖണ്ഡികകളുടെ ശീർഷകം. സഭയുടെ പാരമ്പര്യത്തിൽ ഏറെ പ്രാധാന്യത്തോടെ വചനം ഓർമ്മപ്പെടുത്തുന്നതാണ് ദൈവകൃപയുടെ നീർച്ചാലുകൾ നമ്മിലേക്ക് ഒഴുക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ വേദന നിറഞ്ഞ നിമിഷങ്ങളിൽ വചനവായന നടത്തേണ്ടത് ഏറെ ആവശ്യമെന്നും അതുവഴിയായി ദൈവകൃപയിൽ നിറയണമെന്നും സഭ തന്റെ മക്കളെ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ദാഹിക്കുന്നതായി വചനം പറയുന്നുണ്ട്. മരുഭൂമിയിലൂടെ നടന്ന് വിമോചനത്തിനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് ജീവദായകമായ ജലത്തിന്റെ സമൃദ്ധി വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തിന്റെ മുഖമാണ് നമുക്കവിടെ ദർശിക്കുവാൻ സാധിക്കുക. നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവയിൽ നിന്നും വെള്ളം കോരുമെന്നുള്ള ഏശയ്യാ പ്രവാചകന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ നമ്മുടെ ജീവിതത്തിലും രക്ഷ കൊണ്ടുവരുന്നത് ദൈവം ദാനമായി നൽകുന്ന ജീവന്റെ ഉറവ വഴിയാണെന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ശുദ്ധീകരണത്തിനും ജലം തന്നെയാണ് പ്രതീകമായി പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങൾ ശുദ്ധരാകും. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മാവിനെ സ്ഥാപിക്കും എന്നുള്ള എസക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ തിരുവചനങ്ങളും പാപ്പ ഉദ്ധരിക്കുന്നുണ്ട്. ജനങ്ങളെ പൂർണമായ നിലനിൽപ്പിലേക്ക് പുനഃസ്ഥാപിക്കുന്നത് ജലമാണെന്നതും വചനം പറയുന്നു. അരുവി പോകുന്നിടത്തെല്ലാം നീങ്ങുന്ന എല്ലാ ജീവജാലങ്ങളും ജീവിക്കും. കാരണം വെള്ളം പോകുന്നിടത്തെല്ലാം അവ സുഖപ്പെടും, അരുവി പോകുന്നിടത്തെല്ലാം എല്ലാം ജീവിക്കും എന്നാണ് എസക്കിയൽ പ്രവാചകന്റെ വചനങ്ങൾ എടുത്തുകാണിക്കുന്നത്. മരുഭൂമിയിലെ 40 വർഷത്തെ ഓർമ്മയ്ക്കായി യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാളിന്റെ പ്രതീകവും ജലം തന്നെയായിരുന്നു. പഴയ നിയമത്തിലെ ദൈവാനുഗ്രഹത്തിന്റെ പ്രതീകമായ ഈ ജലം പുതിയ നിയമത്തിൽ യേശുവെന്ന നിത്യജീവന്റെ ഉറവയെ എടുത്തുകാണിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട നിത്യരക്ഷ. ഈ ലോകത്തിന്റെ മുഴുവൻ രാജാവായ ക്രിസ്തു മരക്കുരിശിൽ തന്റെ ജീവൻ വെടിഞ്ഞ ശേഷവും അവന്റെ ഹൃദയം മനുഷ്യർക്കായി തുടിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് പാർശ്വത്തിൽ നിന്നുമൊഴുകിയ രക്തവും വെള്ളവും. പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവന്റെ പാർശ്വത്തിൽ കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നുള്ള വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ വചനത്തിന് ശേഷം കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇപ്രകാരമാണ്: തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ഇത് പഴയ നിയമത്തിലെ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായം 10 തിരുവചനത്തിന്റെ പൂർത്തീകരണമാണ്. പഴയ നിയമത്തിലെ ദൈവവചനം ക്രിസ്തുവെന്ന ദൈവപുത്രനിലൂടെ മനുജർക്ക് സംലഭ്യമായിരിക്കുന്നു. ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും, ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. ഫ്രാൻസിസ് പാപ്പ യേശുവിന്റെ തിരുഹൃദയത്തിന്റെ ഭക്തി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കണമെന്ന് പറയുന്നത് വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാകും. തന്റെ തിരുവിലാവ് തുറന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കരുണയുടെയും സ്നേഹത്തിന്റെയും ആശ്വാസത്തിന്റെയും ജലഗണങ്ങൾ ഒഴുക്കുന്നതിനാലാണ് യേശു തന്നെ ഇപ്രകാരം പറഞ്ഞത്: ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, അവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഈ വചനങ്ങൾ പൂർത്തിയായതും ആ മരക്കുരിശിന്റെ ചുവട്ടിലാണ്. എന്നാൽ ഇത് കാലത്തിന്റെ ഒരു നിമിഷത്തേക്ക് മാത്രമായി സംഭവിച്ച ഒന്നല്ല, മറിച്ച് ഇന്നും കർത്താവ് തന്റെ ഹൃദയം തുറന്ന് നമ്മിലേക്ക് തന്റെ കൃപയൊഴുക്കുന്നു. അതിന് പരിശുദ്ധ പിതാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് വെളിപാട് പുസ്തകത്തിലെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ്: ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. ദൈവം തന്റെ ജനത്തോട് നിരവധി തവണ വ്യത്യസ്ത വാക്കുകളിൽ പ്രഖ്യാപിച്ച സ്നേഹം ഇന്നും ഈ തിരുഹൃദയത്തിലൂടെ മനുഷ്യ ജീവിതത്തിലേക്ക് ഒഴുക്കപ്പെടുന്നു. പഴയ നിയമത്തിലെ പ്രവാചക ഗ്രന്ഥങ്ങളിലെ വിവിധ ഉദ്ധരണികൾ പാപ്പ നമ്മുടെ വായനയ്ക്കും ധ്യാനത്തിനുമായി ലേഖനത്തിൽ നൽകിയിട്ടുണ്ട്. ഈ വചനങ്ങൾ ഒരിക്കൽ കൂടി ഓർത്തെടുക്കുന്നതും നമ്മുടെ വായനയെ സഹായിക്കും. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളിച്ചെയ്യുന്നു: മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. വിദൂരത്തിൽ നിന്നും കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളിച്ചെയ്തു: എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഈ തിരുവചനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് യേശുവിന്റെ തിരുവിലാവ് സ്നേഹത്തിന്റെ ഉറവിടവും മനുഷ്യന്റെ ദാഹം ശമിപ്പിക്കുന്ന ആശ്വാസത്തിന്റെ ഇടവും ആണെന്നുള്ളതാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വാക്കുകളോടെയാണ് ഈ ഖണ്ഡികകൾ ഉപസംഹരിക്കുന്നത്. സഭ തന്റെ തുടക്കം മുതൽ കുരിശിൽ മുറിവേറ്റ ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്കാണ് അവരുടെ ദൃഷ്ടി തിരിച്ചിരിക്കുന്നത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. സിസ്റ്റർ ബെറ്റി ജോസ് എസ് എച്ചിന്റെ വരികൾക്ക് ഫാദർ ബിജു അരഞ്ഞാണിയിൽ MST സംഗീതം പകർന്ന ഗാനം, ആലാപനം ഷിനു വയനാട്.
യേശുവിൻ മുറിവേത്ത ഹൃദയമേ എന്നോടു ചേരുവ, എന്നുള്ളിൽ വാഴുവ, എന്നും കരുണ
ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.